السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. أما بعد، سهودنا رمضان المنبئ الأربعون النووية ينا برسد مايا حديث ذي كتاب له بات حديث قلنا نمر بديشد الحمد لله بذنون مدل الله حديث قلنا إذن نمر بشدي كريكنا إن شاء الله. ഈ കിതാബിലെ പതിനൊന്നാമത്തെ ഹദീസ്, അൻ അബി മുഹമ്മദ് അൽ ഹസൻ ഇബ്നു അലി ഇബ്നു അബി ത്വാലിബ് സിബ്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറൈഹാനതഹു റളിയല്ലാഹു തആല അൻഹുമാ ഖാൽ ഹഫിദ്തു മിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅ മാ യരീബുക ഇലാ മാ ലാ യരീബുക റവാഹു തിർമിദി വന്നസാഇ വഖാല തിർമിദി ഹദീസ് ഹസൻ സഹീഹ്. عن ابي محمد الحسن بن علي بن ابي طالب ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നത് ഹസൻ റളിയല്ലാഹു അൻഹു ആണ്. الحسൻ ابن علي بن ابي طالب ابو محمد എന്നാണ് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ കുനിയത്ത്. الحسൻ ابن علي بن ابي طالب ഹസൻ ആരുടെ മകനാണ്? അലി ബിൻ അബി ത്വാലിബ്, നാലാമത്തെ ഖലീഫ അമീറുൽ മുഅ്മിനീൻ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയാണ്. അതുകൊണ്ടാണ് ഇവിടെ സിബ്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞത്. സിബ്ത് എന്നതുകൊണ്ട് ഉദ്ദേശം നബിയുടെ സന്താനം, നബിയുടെ മകളുടെ കുട്ടിയാണ്, നബിയുടെ പാരമ്പര്യത്തിലുള്ള കുട്ടിയാണ് ഹസൻ ബിൻ അലി ബിൻ അബി ത്വാലിബ്. സിബ്ത് എന്ന വാക്ക് പരിശുദ്ധ ഖുർആനിൽ നമുക്കതിന്റെ ബഹുവചനം കാണാം. ഖൂലു ആമന്ന ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹിമ വഇസ്മാഇൽ വഇസ്ഹാഖ വയഅഖൂബ വലഅസ്ബാത്. അസ്ബാത് എന്ന വാക്ക് സിബ്തിന്റെ ബഹുവചനമാണ്. അഥവാ പറയുക, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഇബ്രാഹിം നബിക്ക് അള്ളാഹു അവതരിപ്പിച്ചത് ഇസ്മായിലിനും ഇസ്ഹാഖിനും യാഖൂബിനും വൽ അസ്ബാത്. അസ്ബാത് എന്നാൽ അവരുടെ മക്കൾ. അറബികൾ ഗോത്രങ്ങൾക്ക് കബീലകൾ എന്ന് പറയും. കബീല, ഖവായിൽ എന്നാണ് അതിന്റെ ബഹുവചനം. إِنَّا خَلَقْنَاكُمْ مِنْ ذَكَرٍ وَأُنْثَى وَجَعَلْنَاكُمْ شُعُوبًا وَقَبَائِلَ لِتَعَارَفُوا. നിങ്ങളെ നാം ശുഊബും ഖബായിലുമാക്കിയിരിക്കുന്നു, വിവിധ ഗോത്രങ്ങളാക്കിയിരിക്കുന്നു, വിവിധ കുലങ്ങളാക്കിയിരിക്കുന്നു. അറബികൾ കബീല എന്ന് പറയുന്നത് പോലെ ബനു ഇസ്രായീൽ അഥവാ യാക്കൂബ് നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട അവരിൽ അവരെന്താണ് പറയുക? സിബ്ത് എന്നാണ് പറയുക. അവരിൽ എത്ര സിബുത്തുണ്ട്? 12 സിബുത്ത്. ഇസ്നതൈ അശറത അസ്ബാത്തൻ ഉമമ വഖത്തഅനാഹും ഫിൽ അർദി ഉമമ. അതുപോലെ അല്ലാഹു പറഞ്ഞു, നാം അവരെ ആക്കിയിരിക്കുന്നു ഇസ്നതൈ അശറത അസ്ബാത്തൻ ഉമമ, 12 അസ്ബാത്തുകൾ. എങ്ങനെയാണ് 12 ഗോത്രങ്ങൾ ഉണ്ടായത്? യാക്കോബിന് വെച്ച് 12 മക്കളാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമും 11 സഹോദരങ്ങളും. യൂസുഫും അനുജൻ ബിന്യാമീനും പിന്നെ ബാക്കി 10 പേരും മൂത്ത 10 സഹോദരങ്ങൾ. അതുകൊണ്ടാണ് മൂസാ നബിക്ക് അള്ളാഹു വടി കൊണ്ട് അടിക്കാൻ പറഞ്ഞ് അടിച്ചപ്പോൾ എത്ര ഉറവകൾ ഒഴുക്കി കൊടുത്തത്? 12 ഉറവകൾ. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല കടൽ അവർക്ക് പിളർത്തി കൊടുത്തപ്പോൾ 12 വഴിയാക്കി പിളർത്തി കൊടുത്തു എന്ന് പരിശുദ്ധ ഖുർആനിൽ അതിലേക്ക് സൂചന നൽകുന്ന ആയത്തുകൾ കാണാം. ഓരോ ഗോത്രത്തിന് പോകാൻ ഓരോ വഴി അല്ലാഹു സുബ്ഹാനഹു വതആല കടൽ പിളർത്തി കൊടുത്തു. ഓരോ ഭാഗത്തും പർവ്വതം കണക്കെ ആ സമുദ്രം മുകളിലേക്ക് നിന്നു. വഴി തെളിഞ്ഞു അവർ സഞ്ചരിച്ചു, അള്ളാഹു രക്ഷപ്പെടുത്തി. പിന്നാലെ വന്ന ഫിറാവിനെയും കൂട്ടരെയും അള്ളാഹു മുക്കി നശിപ്പിച്ചു. സിബുത്ത് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അതുപോലെ റൈഹാനത്തി, നബിയുടെ റൈഹാനത്ത്, റൈഹാനത്ത് എന്നാൽ സുഗന്ധ, സുഗന്ധം നൽകുന്ന ഒരു ചെടിയാണത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസനെയും ഹുസൈനെയും കുറിച്ച് പറഞ്ഞതാണ് അവരെന്റെ റൈഹാനത്താണ്. നബിക്ക് വളരെ പ്രിയപ്പെട്ട നബിയുടെ രണ്ട് പേരക്കുട്ടികളാണ് ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞു, സയ്യിദ ശബാബ് അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാരായിരിക്കും അവർ. സ്വർഗത്തിലെല്ലാവരും യുവാക്കളാണ്, പക്ഷേ യുവാക്കളുടെ നേതാവ് എന്ന് ഹസനെയും ഹുസൈനെയും പറഞ്ഞത് കാണാം. അതുപോലെ കുഹൂൽ, കുഹൂൽ എന്നാൽ 40 കഴിഞ്ഞവർ, അവരുടെ നേതാക്കൾ അബൂബക്കറും ഉമറുമാണ് എന്ന് ഹദീസിൽ കാണാം. പക്ഷെ അവിടെ എല്ലാവരും ഒരേ പ്രായത്തിലാണ്, അത് ദുനിയാവിനെ തട്ടിച്ചു നോക്കി പറഞ്ഞു എന്ന് മാത്രം. അവിടെ എല്ലാവരും ഒരേ പ്രായത്തിലാണ്. ആദം, നിങ്ങളുടെ ഉപ്പയായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉയരത്തിൽ 33 വയസ്സുള്ളവർ ആയിരിക്കും സ്വർഗക്കാരെല്ലാവരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അള്ളാഹു നമ്മെ അവിടെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൈഹാനത്താണ് ഹസൻ റളിയല്ലാഹു അൻഹു. അതുപോലെ ഹുസൈനും, ഹസനാണ് മൂത്ത കുട്ടി, ഹുസൈൻ രണ്ടാമത്തെ ആളാണ്. ഹസൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആദ്യം, അദ്ദേഹത്തിന് ശേഷമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത്. ഹസൻ സാധാരണ പോലെ മരണപ്പെട്ടതാണെന്നും ചില ചരിത്രത്തിൽ അദ്ദേഹവും കൊല്ലപ്പെട്ടതാണെന്നും, അഥവാ വിഷം നൽകി അദ്ദേഹത്തെ കൊന്നതാണെന്നും ചില ചരിത്രത്തിൽ കാണാം. അല്ലാഹു ആലം, അള്ളാഹുവിനാണ് ശരിയായി അറിയുക. ഹുസൈൻ റളിയല്ലാഹു അൻഹു ആണ് കർബലയിൽ കൊല്ലപ്പെട്ടത്. ഇറാഖുകാർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആലു ബൈത്തിൽ, നബിയുടെ കുടുംബത്തിൽപ്പെട്ടവരാണ് അവർ. അവരേറ്റവും നന്നായി സ്നേഹിക്കുന്നവർ അഹ്ലു സുന്നത്താണ്. അവരെ ഏറ്റവും ശരിയായി സ്നേഹിക്കുന്നവർ അഹ്ലു സുന്നത്താണ്, അല്ലാതെ ശിഈകളല്ല, റാഫിദികളല്ല. അവർ യഥാർത്ഥത്തിൽ ഇവരോട് ശത്രുതയുള്ളവരാണ്. അവരുടെ സ്നേഹം ഒരിക്കലും ശരിയല്ല. അലി ഇബ്നു ഹസൻ ഇബ്നു അലി ഇബ്നു അബി ത്വാലിബ്, ഈ ഹസന്റെ മകനുണ്ട് അലി. അദ്ദേഹം സൈനുൽ ആബിദീൻ എന്നറിയപ്പെടുന്ന മഹാനാണ്. അദ്ദേഹം പറഞ്ഞത് കാണാം, യാഹ്ലൽ ഇറാഖ്, ഓ ഇറാഖുകാരെ, അഹിബ്ബുനാ ഹുബ്ബൽ ഇസ്ലാം, നിങ്ങൾ ഞങ്ങളെ ഇസ്ലാമിന്റെ സ്നേഹം സ്നേഹിക്കുക. വലാ തുഹിബ്ബുനാ ഹുബ്ബൽ അസ്നാം, ബിംബങ്ങളെ സ്നേഹിക്കുന്നത് പോലെ ഞങ്ങളെ സ്നേഹിക്കല്ലേ. നിങ്ങൾ ഞങ്ങളെ സ്നേഹിച്ച് സ്നേഹിച്ച്, ഹത്താ ഫാറ അലൈനാ ഹുബ്ബുകും ഷൈനാ, നിങ്ങളുടെ സ്നേഹം ഞങ്ങൾക്കൊരു ദുഷ്പേരായി തീർന്നിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാം. സല്ലല്ലാഹു അലൈഹി വസല്ലം ആലു ബൈത്തിൽപ്പെട്ടവർ, അവരോട് ഏറ്റവും സ്നേഹമുള്ളവർ ആരാണ്? അഹ്ലു സുന്നത്താണ്. നിങ്ങൾ നോക്കൂ, നബിയുടെ ആലു ബൈത്തിനോട് സ്നേഹമില്ലെന്ന് ഈ ശീഇകൾ റാഫിദികൾ ഏറ്റവും കൂടുതൽ കുത്തി പറയാറുള്ളത് അഹ്ലു സുന്നത്തിനെയാണ്. എന്നാൽ അവർ അഹ്ലു സുന്നത്തിനോട്, ആലു ബൈത്തിനോട് വെറുപ്പുണ്ടെന്ന് ആരോപിക്കുന്ന അഹ്ലു സുന്നത്താണ് അവർ ഏറ്റവും നന്നായി സ്നേഹിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇമാം അതിനുള്ള തെളിവാണ്. ആധുനിക കാലത്ത് അഹ്ലു സുന്നത്തിന്റെ ഇമാമിങ്ങളിൽപ്പെട്ട, അഹ്ലു സുന്നത്തിന്റെ ഇമാമിങ്ങളിൽപ്പെട്ട മഹാനായ ഷെയ്ഖ് ഷൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള, അദ്ദേഹത്തിന് കുറെ മക്കളുണ്ട്. അദ്ദേഹത്തിന്റെ മക്കളുടെ പേരുകൾ നോക്കൂ നിങ്ങൾ, ബഹുഭൂരിപക്ഷവും അഹ്ലു ബൈത്തിൽപ്പെട്ടവരുടെ പേരാണ്. അദ്ദേഹത്തിന്റെ മക്കൾക്ക് അലി, ഹസൻ, ഇങ്ങനെ ഇങ്ങനെ അഹ്ലു ബൈത്തിനോടുള്ള അഹ്ലു സുന്നത്തിന്റെ സ്നേഹത്തിന്റെ തെളിവാണത്. പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യമാണത്. അദ്ദേഹത്തിന്റെ ഒരു മകളുടെ പേര് ഫാത്തിമ എന്നാണ്. ഇങ്ങനെ ആലു ബൈത്തിനോട്, നബിയുടെ കുടുംബത്തോട് ശരിയായ സ്നേഹമുള്ളവർ അവർ അഹ്ലു സുന്നത്താണ്. എന്നാൽ നമ്മുടെ സ്നേഹം അവർ ആരാധിക്കലല്ല, അവരുടെ മാർഗം സ്വീകരിക്കലാണ്. അവരുടെ മാർഗം തൗഹീദിന്റെ മാർഗമാണ്. അവർ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് മാത്രമേ തേടിയിട്ടുള്ളൂ. നബിയുടെ സഹാബത്തിന് ബഹുമാനിച്ചവരാണവർ. എത്രയോ ഹദീസുകൾ ആലു ബൈത്തിൽപ്പെട്ടവർ നബിയുടെ സഹാബിമാരിൽ നിന്ന് റിവായത്ത് ചെയ്ത് നമുക്ക് കാണാം. ആയിഷയിൽ നിന്ന്, ജാബിറിൽ നിന്ന് റളിയല്ലാഹു അൻഹുമ ഇവരിൽ നിന്നൊക്കെ നബിയുടെ ആലു ബൈത്തിൽപ്പെട്ടവർ ഹദീസുകൾ റിവായത്ത് ചെയ്ത് ധാരാളമായി ഹദീസിന്റെ കിതാബുകളിൽ കാണാം. വിശ്വാസമില്ലാത്തവരിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യൂ ഇല്ല, വിശ്വാസവും ബഹുമാനവും ഉള്ളവരായിരുന്നു സഹാബത്തിനോട് ആര്, നബിയുടെ കുടുംബക്കാർ, പിൻതലമുറയിൽപ്പെട്ടവർ, താബിഈങ്ങളിലൊക്കെ പെട്ട നബി കുടുംബം ഉണ്ടല്ലോ, അവർ നബിയുടെ സഹാബിമാരോട് ഏറെ ബഹുമാനം കാണിച്ചവരായിരുന്നു. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിന്റെ മാതൃക അതാണ്. അപ്പൊ അവരുടെ മാർഗം ആണ് അഹ്ലു സുന്നത്തിന്റെ മാർഗം, അതാണ് ശരിയായ ഇസ്ലാമിന്റെ മാർഗം. അതിരു കവിച്ചലില്ലാത്ത സ്നേഹം, ഇത്തിബാഇന്റെ സ്നേഹം, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം. എന്നാൽ സ്നേഹിച്ച് സ്നേഹിച്ച് സ്നേഹിക്കുന്നവർ ആരാധിക്കുക എന്നത് നസ്രാനികളുടെ രീതിയാണ്. അവർ സ്നേഹത്തിൽ അതിരുവിട്ട് സ്നേഹിക്കുന്നവരെ ഇലാഹിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തും, അവർ ആരാധിക്കും. ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ മുസ്ലിമീങ്ങൾ അഹ്ലു സുന്നത്ത് സ്നേഹിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തെ സ്നേഹിച്ചതിനാൽ, നബിയുടെ സഹാബിയായതിനാൽ, നബിയുടെ പേരക്കുട്ടിയായതിനാൽ, നബിയുടെ ആലു ബൈത്തിൽപ്പെട്ട നബിയുടെ മകളുടെ മകനായതിനാൽ, റളിയല്ലാഹു അൻഹു വർദാ, അദ്ദേഹം പറഞ്ഞു, ഹഫിദ്തു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നബിയിൽ നിന്ന് ഞാൻ ഹിഫ്ളാക്കിയിരിക്കുന്നു, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ മനഃപ്പാഠമാക്കിയിരിക്കുന്നു നബിയുടെ ഈ വാക്ക്. എന്താണ് നബിയുടെ വാക്ക്? വളരെ വേഗത്തിൽ ആർക്കും പഠിക്കാൻ പറ്റിയ ഹദീസാണ്, ഇത്ര വേഗത്തിൽ പഠിക്കാൻ ഒറ്റ വരിയല്ലുള്ളൂ. അധികം ആവർത്തിച്ചുള്ള വാക്കുകൾ നീ ഉപേക്ഷിക്കുക. നിനക്ക് സംശയമുള്ളത്, നിന്നെ സംശയത്തിലാക്കിയ കാര്യത്തെ നീ ഉപേക്ഷിക്കുക. ഇലാ മാലായരീബുക്ക, നിനക്ക് സംശയം ഇല്ലാത്തത് എടുക്കാൻ വേണ്ടി, സംശയമില്ലാത്തടുത്ത് സംശയമുള്ളത് ഒഴിവാക്കാം. ആരാണ് വിവാഹ ചെയ്തത്? ഇത്ര പെട്ടെന്ന് ഓർത്തു വെക്കാം, ഹസൻ ബിൻ അലി ബിൻ അബി ത്വാലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാ, നീ ഉപേക്ഷിക്കുക, മാ യരീബുക ഇലാ മാ ലാ യരീബുക, ദാ മാ യരീബുക ഇലാ മാ ലാ യരീബുക. ഇമാം തിർമിദിയും നസായിയും റിവായത്ത് ചെയ്ത ഹദീസാണിത്. വളരെ ചെറിയ വാക്കുകൾ, എന്നാൽ മഹത്തായ ആശയം ഇതിലുണ്ട്. നിനക്ക് സംശയമുള്ളത് ഒഴിവാക്കി സംശയമില്ലാത്തത് എടുക്കുക. യഖീനിൽ ഉള്ള കാര്യങ്ങൾ നീ സ്വീകരിക്കുക. ഒഴിവാക്കുക, ഊഹം ഒഴിവാക്കുക. ഇതിന് സമാനമായ ഹദീസാണ് നമ്മൾ മുമ്പേ പഠിച്ച നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുമ റിവായത്ത് ചെയ്ത ഹദീസ്. ഇന്നൽ ഹലാല ബയ്യിനുൻ വഇന്നൽ ഹറാമ ബയ്യിനുൻ വബൈനഹുമ ഉമൂറു മുഷ്തബിഹാത്തു ലാ യഅലമുഹുന്ന കസീറു മിനൽ നാസ് ഫമൻ ഇത്തഖ ശുബഹാതി ഫഖദ് ഇസ്തബ്റഅ ലിദീനിഹി വഇർദിഹി വമ വഖഅ ഫി ശുബഹാതി വഖഅ ഫിൽ ഹറാം കറാഇ യറഅ ഹൗല ഹിമാ يوشك أن يرتع فيه ألا وإن لكل ملك حماء ألا وإن حمى الله محارمه ألا وإن في الجسد مضغة إذا صلحت صلح الجسد كله وإذا فسدت فسد الجسد كله ألا وهي القلب حلال واكتمان حرام واكتمان الله أن يودي شد واكتم الله نشد ما كيد واكتم هذه نديل شلد وند سمشي أصفد ما يشل كايرين حلال عنو حرام عنو سمشي അത് ഒഴിവാക്കിയാൽ നീ ഒഴിവാക്കിയാൽ അവന്റെ ദീനിനെയും അഭിമാനത്തെയും സംരക്ഷിച്ചു. അതിൽ വീണവൻ ഹറാമിൽ വീഴാൻ സാധ്യതയുണ്ട്. ശരീരത്തിൽ ഒരു എല്ലാ രാജാവിനും ഒരു ഹിമ ഉണ്ട്, കയറാൻ പാടില്ലാത്ത ഒരു സ്ഥലം, ഒരു പുൽമേട് പോലെ. അള്ളാഹുവിന്റെ ഹിമ എന്നാൽ അവന്റെ അവൻ ഹറാമാക്കിയ കാര്യങ്ങളാണ്. ആരെങ്കിലും ഹിമക്ക് അടുത്തുകൂടെ തന്റെ കാലുകൾ മേയിച്ചാൽ, അതിന്റെ അടുത്തേക്ക് പോയാൽ അത് അതിലേക്ക് ചാടി അത് തിന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹറാമിൽ നിന്ന് അകന്ന് നിൽക്കുക. ശരീരത്തിലൊരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് കേടുവന്നാൽ ശരീരം മുഴുവൻ കേടുവന്നു. അല്ല വഹിയൽ അല്ലത്, അതാകുന്നു ഹൃദയം. അതിൽ പറഞ്ഞതുപോലെ സംശയാസ്പദമായ കാര്യങ്ങളെ ഒഴിവാക്കുക എന്നത് ഹറാമിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വലിയ കാര്യമാണ്. അത് വറാണ്. വറ എന്ന് പറഞ്ഞാൽ മുന്തിയ തക്വയാണത്. ഈ ഹദീസിന്റെ ചില റിവായത്തുകളിൽ ഇങ്ങനെ കൂടി കാണാം, അതിന്റെ കൂടെ ഇങ്ങനെ കൂടി കാണാം, സിദ്ഖ തുമഅനീനതുൻ വൽ കദിബ റീബതുൻ തീർച്ചയായും സത്യം എന്നത് തുമാനീനത്തും അത് മനസ്സിൽ സമാധാനമാണ്. വൽക്കേജി കളവെന്നത് രീപത്തും അത് മനസ്സിൽ സംശയവും ആശങ്കയും കുടുക്കുമുണ്ടാക്കുന്നതാണ്. രീപത്തൻ രീപത്ത് ഒഴിവാക്കാനല്ല നബി പറഞ്ഞത്, ഇതാമാലായ റീബുക്ക് നിനക്ക് സംശയമുള്ളത് ഒഴിവാക്കി സംശയമില്ലാത്തത് എടുക്കുക. ചില റിവായത്തുകൾ ഇങ്ങനെ കാണാം, നന്മ എന്നത് തുമാനീനത്താണ് മനസ്സിൽ സമാധാനം നൽകുന്നതാണ്, ഷർറെന്നത് മനസ്സിൽ ഒരു ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഇതാരുടെ കൽബ? മുഅ്മിനിന്റെ കൽബ്. മുഅ്മിനിന്റെ നല്ലവനായ മുഅ്മിന്റെ കൽബ്, അവന്റെ കൽബിനൊരു പ്രത്യേകതയുണ്ട്. തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ കൽബിൽ ഒരു പ്രയാസം ഉണ്ടാവും. ഖൈർ ചെയ്താൽ അവന്റെ മനസ്സിൽ സന്തോഷം തോന്നും. അത് മുഅ്മിനിന്റെ കൽബിനുള്ള പ്രത്യേകതയാണ്. അതേസമയം പാപം കൊണ്ട് കൽബ് കേടുവന്നാൽ, കൽബ് കറുത്തുപോയാൽ, പാപങ്ങൾ കൊണ്ട് കൽബ് അടഞ്ഞുപോയാൽ, അതിൽ ഖൈർ കടക്കാതെയായാൽ പിന്നെ അവൻ എന്തുണ്ടാവില്ല? ഖൈറിൽ സന്തോഷം ഉണ്ടാവില്ല, ഷർറിൽ മാത്രമേ അവന് സന്തോഷം ഉണ്ടാവൂ. നഊദു ബില്ലാഹ്. അല്ലാഹു അങ്ങനെയുള്ള ഹൃദയത്തിന് നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ശിക്ഷയാണ്, അല്ലാഹുവിന്റെ ശിക്ഷയാണത്. അവന്റെ കൽബ് ഏറ്റവും മോശമായ കൽബ്. എന്നാൽ മുഅ്മിനിന്റെ കൽബിനെ സംബന്ധിച്ചിടത്തോളം ഖൈറിന് അവനൊരു തുമാനീനത്ത് ഉണ്ടാവും, ഷർറിന് അവനൊരു ഒരു കൊളുത്തവന്റെ മനസ്സിൽ ചെയ്തത് ശരിയായില്ല എന്ന രൂപത്തിൽ അവന്റെ മനസ്സിലുണ്ടാകും. ഈ ഹദീസിന്റെ, ഇപ്പൊ നമ്മൾ വായിച്ച ഹദീസിന്റെ പ്രത്യേകത, ദാമാ എറീബുക്ക ഇല മാലാ എറീബുക്ക എന്ന പ്രത്യേകത, എന്ന ഹദീസിന്റെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹസൻ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തു. അതുപോലെ ഒരുപാട് സഹാബിമാർ അവരുടെ വാക്കായി ഈ ഹദീസ് വന്നിട്ടുണ്ട്, മൗഖൂഫായി വന്നിട്ടുണ്ട്. മൗഖൂഫ് എന്നാൽ സഹാബിയുടെ വാക്കായി വന്നത്, മർഫൂ എന്നാൽ നബി പറഞ്ഞതായി വന്നത്. സഹാബിമാരുടെ പ്രത്യേകതയാണ്, അവരിൽ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അവർക്ക് അറിയുണ്ടെങ്കിൽ, അറിവുണ്ടെങ്കിൽ പോലും അവർ ചിലപ്പോൾ അത് നബി പറഞ്ഞു എന്ന് പറയാതെ ജനങ്ങളോട് പറയും, കാര്യം മാത്രം പറയും, നബി പറഞ്ഞു എന്ന് പറയില്ല. അതെന്തിനാണ്? അതിൽ തനിക്ക് വല്ല ഓർമ്മ പിശകുമുണ്ടായി, നബി പറയാത്തത് നബിയുടെ പേര് ഞാൻ പറഞ്ഞു പോകുമോ എന്ന് പേടിച്ചിട്ടാണ്. കാര്യം പറയും ചെയ്യാം, എന്നാൽ ആ നബിയുടെ പേരിൽ ഇല്ലാത്തത് പറയുക എന്നതിൽ പെടുകയുമില്ല. ഇത് ധാരാളമായി നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരുടെ വാക്കുകളിൽ കാണാം, ഒരുപാട് ഒരുപാട് കാണാം. നബി പറഞ്ഞത് ഒരു സഹാബി പറയുന്നുണ്ടാവും, വേറെ സഹാബിയോ നബി പറഞ്ഞെന്ന് പറയാതെ നേരെ അങ്ങ് ആ വാക്ക് പറഞ്ഞത് കാണാം. അതിൽ ചിലത് ഇങ്ങനെയാണ്, അതിൽ പലതും ഇങ്ങനെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അവർ പറയാത്തത്, അതിൽ വല്ല വാക്കിനും തനിക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് പേടിച്ചിട്ടാണ്, അതിന്റെ ആശയത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് പേടിച്ചിട്ടാണ്. സഹാബിമാരിൽ തന്നെ ചിലർ പറഞ്ഞതായി റിവായത്തുകൾ കാണാം, മാ തുരീദു ഇലാ മാ യുരീബുക്ക്, മാ തുരീദു ഇലാ മാ യുരീബുക്ക്. എന്തിനാണ് സഹോദര, ഹറാമാണോ ഹലാലാണോ, ഖൈറാണോ ഷർറാണോ എന്ന് സംശയം ഉള്ളതിന്റെ പിന്നാലെ നീ പോകുന്നത്? നിനക്ക് ചുറ്റും 4000 റീബത്തില്ലാത്ത, സംശയമില്ലാത്ത കാര്യമുണ്ടല്ലോ. 4000 എന്നുള്ളത് നിങ്ങൾ 10000 എന്നൊക്കെ പറയും പോലെ ഉള്ളൊരു വാക്കാണ്, ആയിരക്കണക്കിന് എന്നൊക്കെ പറയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഹറാം മഹ്സൂറാണ്, ഹറാമിന് എണ്ണം ഉണ്ട്, ഹറാം എണ്ണാൻ പറ്റും. അള്ളാഹു പറഞ്ഞു ഇത് ഹറാം, ഇത് ഹറാം, ഇത് ഹറാം. എന്നാൽ ഹലാലോ എണ്ണമില്ല, ഹറാമല്ലാത്തൊക്കെ ഹലാലാണ്. ഏതിൽ? മുആമലാത്തിൽ, ഇടപാടിൽ, നമ്മുടെ വേഷം, വസ്ത്രം, കച്ചവടം, നമ്മൾ സാധാരണ ചെയ്യുന്ന ഇടപാടുകൾ, ദുനിയാവിന്റെ കാര്യങ്ങൾ, അതിന്റെ അസൽ അടിസ്ഥാനം എന്താണ്? എല്ലാം ഹലാൽ. ഹറാമാണെന്ന് ഖുർആനിലോ സുന്നത്തിലോ വന്നതൊഴികെ ഇബാദത്തുകൾ നേരെ വിപരീതമാണ്. ഇബാദത്ത് നേരെ എതിര്, ഇബാദത്തിൽ അസൽ എന്താണ്? ഹറാം. ഒന്നും പാടില്ല, ഏതേ ചെയ്യാൻ പാടുള്ളൂ ഖുർആനിലോ ഹദീസിലോ വന്നത്, ചെയ്യണമെന്ന് നിർബന്ധം പറഞ്ഞത് അല്ലെങ്കിൽ സുന്നത്താണെന്ന് പറഞ്ഞത് അതേ ചെയ്യാൻ പാടുള്ളൂ. ഒരു വലിയ പാഠമാണത്, ഇസ്ലാമിലെ വലിയ പാഠമാണ്, ഇത് പഠിച്ചു വെക്കണം, ഒരിക്കൽ മറന്നു പോകരുത്. അതുകൊണ്ട് ഒരു കച്ചവടം ഒരാൾ ചെയ്യുന്നു, ഒരാൾ വന്നിട്ട് പറഞ്ഞു ഈ കച്ചവടം ചെയ്യാൻ പാടില്ല ഹറാമാണ്. അപ്പൊ അയാൾക്ക് എന്ത് ചോദിക്കാം, എന്താണ് തെളിവ്, ഖുർആനിൽ ഹദീസിലുണ്ടോ, അല്ലാഹു റസൂലോ പറഞ്ഞിട്ടുണ്ടോ എന്നാർക്ക് ചോദിക്കാം, ഇയാൾക്ക് ചോദിക്കാം. ഹറാമാണെന്ന് പറഞ്ഞവൻ എന്ത് ചെയ്യണം, തെളിവ് കൊണ്ടുവരണം. തെളിവില്ല ഹലാലാണ്. ഇബാദത്ത് നേരെ തിരിച്ചാണ്. ഇബാദത്ത് ഒരുത്തനൊരു പുതിയ ഇബാദത്ത് കൊണ്ടുവന്നു, ഒരു പുതിയ ഇബാദത്ത്, പുതിയൊരു കാര്യം സുന്നത്താന്ന് പറഞ്ഞ് ചെയ്യാൻ തുടങ്ങി. ഒരാൾ വന്നിട്ട് പറഞ്ഞു ഈ ഇത് നീ ചെയ്യാൻ പാടില്ല, അപ്പൊ അയാൾക്ക് എന്ത് ചോദിക്കാൻ പറ്റൂല, ചെയ്യാൻ പാടില്ല എന്നുള്ള ഇതിനെന്താ തെളിവ് എന്ന് ചോദിക്കരുത്. ചെയ്യുന്നവനാണ് തെളിവ് കൊണ്ടത്. ഇത് ചെയ്തത് ചെയ്തു എന്നതിന് ഖുർആനിലോ സുന്നത്തിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബി ചെയ്തു എന്ന് നമുക്ക് തെളിവാണ്. എന്നാലൊരു കച്ചവടം നിങ്ങൾ തുടങ്ങുമ്പോൾ ആ കച്ചവടം നബി ചെയ്തു എന്ന് തെളിവ് വേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യേണ്ടതില്ല. മുആമലാത്തിൽ, ഇടപാടുകളിൽ, ദുനിയാവിന്റെ കാര്യങ്ങളിൽ അസിൽ അടിസ്ഥാനം ഹലാലാണ്. ഹറാമാണെന്ന് പറയപ്പെട്ടതാണ് ഹറാം. ഇബാദത്തുകളിൽ അസിൽ അടിസ്ഥാനം ഹറാമാണ്, ചെയ്യാൻ പാടില്ല. ചെയ്യാനാണ് തെളിവ് വേണ്ടത്. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക ഈ അടുത്ത കാലത്ത് മുസ്ലിയാക്കന്മാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ മസല, പുതിയ വാദം. നബിജനം പാടില്ല എന്നൊരു ഹദീസ് കൊണ്ടുവരും, ഒരു കോടി ഇനാം. ചിലര് കോടി എന്തായാലും കൊടുക്കണ്ടല്ലോ, അപ്പൊ എത്ര കോടിയും പറയാലോ. നബിസ നബിദിനം കഴിക്കാൻ പാടില്ല എന്നൊരു ഹദീസ് കൊണ്ടുവാ. ഇത് ഏത് ഏത് വിദ്യാർത്ഥിനെ പറ്റിയും പറഞ്ഞൂടെ, ഒരുത്തനൊരു പുതിയ വിദ്യാർത്ഥി ഉണ്ടാക്കി, ഇതുവരെ ഒരു മനുഷ്യൻ ചെയ്യാത്തൊരു വിദ്യാർത്ഥി. എന്നിട്ട് അവനും ചോദിച്ചൂടെ ഈ വിദേശത്ത്, ഞാനിപ്പോ ചെയ്ത വിദേശത്ത് ചെയ്യാൻ പാടില്ല എന്ന് ഖുർആനിലുണ്ടോ, കാണിച്ചണ്ട, ഹദീസിലുണ്ടോ എന്നാർക്കും ചോദിച്ചൂടെ. ഇവർ തന്നെ വിദഗ്ധ എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഈ കൗമ തന്നെ ഇവരും വിദഗ്ധ എന്ന് പറയുന്ന വിദഗ്ധ, അത് എന്ത് ജാതി വിദഗ്ധയായിരിക്കും, ഷിയാക്കൾ ചെയ്യുന്നത് പോലെയുള്ള വിദഗ്ധികൾ, ഷിയാത്ത് ചെയ്യുന്നത് പോലെയുള്ള ചില വിദഗ്ധികൾ. ഷിയാക്കളുടെ പല അഭിപ്രായങ്ങളും ഇവിടുത്തെ മുസ്ലിയാക്കന്മാർക്കുണ്ട്, എന്നാൽ ചിലതില്ലല്ലോ. അപ്പൊ ഇവർ തന്നെ വിദഗ്ധ എന്ന് പറഞ്ഞ കാര്യം അവർക്ക് ഇത് ചോദിച്ചൂടെ, ഇത് പാടില്ല എന്നിവിടെ ഖുർആനും ഹദീസിലും. അങ്ങനെയല്ല, അത് മുസ്ലിയാക്കന്മാർ ചോദിക്കുന്നത് മാദപ്പ, മുസ്ലിം ഉമ്മത്ത് വലിയ അജ്ഞതയിലാണെന്ന് അവർക്കറിയാം. മുസ്ലിം പൊതുജനത്തിന് അവരുടെ ദീനിനെ കുറിച്ച് സാമാന്യ ബോധം വരെയില്ല എന്നറിയാം. അവരുടെ അജ്ഞത ചൂഷണം ചെയ്യുകയാണ്, അവരുടെ ജഹാലത്ത് ചൂഷണം ചെയ്യാനാണ് ചോദിക്കുക. അവർക്കറിയാം കുറെ ജനങ്ങൾ അതും കേട്ട് വിശ്വസിച്ചോളൂ, കുറെ മിസ്കീനുകൾ ആ ചോദ്യം പിടിച്ചിട്ട് നടക്കും എന്നവർക്കറിയാം. അതുകൊണ്ടാണ് ആ വിവരമില്ലാത്ത ജനങ്ങളെ പിടിച്ചു നിർത്താനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. എന്നാൽ ഈ അടിസ്ഥാനങ്ങൾ പഠിച്ചു വെക്കണം. ദീനിൽ ദീനിയായ ഒരു കാര്യമാണ്, ഒരു ഇബാദത്താണോ ചെയ്യാനാണ് തെളിവ് വേണ്ടത്, ചെയ്യാൻ പാടില്ല എന്നുള്ളതിന് തെളിവ് വേണ്ട, ചെയ്യാനുള്ള തെളിവില്ല എന്നത് തന്നെയാണ് അതിനുള്ള തെളിവ്. എന്നാൽ മുആമലാത്തുകൾ, ഇടപാടുകൾ അള്ളാഹുവിന്റെ ഫദ്ൽ കൊണ്ട്, അവന്റെ റഹ്മത്ത് കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട് അവൻ നമുക്ക് ഹലാൽ വിശാലമാക്കി തന്നിരിക്കും. ഹറാം എണ്ണപ്പെട്ടതാണ്, ഹലാൽ എണ്ണാൻ സാധിക്കാത്ര അത്രയാണ്, ഒരുപാടുണ്ട് ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഇഹ്റാമിൽ നബിയെ എന്താണ് ധരിക്കേണ്ടത്? അപ്പൊ നബി ധരിക്കാൻ പാടില്ലാത്തത് പറഞ്ഞു കൊടുത്തു. ഇഹ്റാമിൽ എന്താണ് ധരിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിക്കാൻ പാടില്ലാത്തത് പറഞ്ഞു കൊടുത്തു. കാരണം ധരിക്കാൻ ഒരുപാട് പല പല രൂപത്തിലുള്ള തുണി ധരിക്കാം, ഒരു രൂപത്തിൽ തന്നെ ആവണമെന്നില്ല. ചിലത് ചിലത് ഇന്നത് കൊണ്ടുണ്ടാക്കിയതായിരിക്കും, ചിലത് വേറൊന്നും കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. അങ്ങനെ എന്നാൽ ധരിക്കാൻ പാടില്ലാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ഇതുപോലെ അതുപോലെ നോക്കൂ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ദഉ റിബ വറീബ, ദഉ റിബ വറീബ, നിങ്ങൾ റിബായും റീബത്തും ഉപേക്ഷിക്കുക. റിബ പലിശയാണ്, റീബത്ത് എന്നാൽ സംശയമുള്ള കാര്യങ്ങൾ, ഉദ്ദേശം പലിശയോട് വളരെ സാദൃശ്യമുള്ള കാര്യങ്ങൾ. ഇന്ന് വളരെ അധികമാണത്, വളരെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. സമ്പാദ്യത്തിൽ ഹറാമ കലർന്നു പോയാൽ ഒരുപാട് നമ്മൾ വിചാരിക്കാത്തടത്തൊക്കെ പോയാൽ തട്ടും, നമ്മൾ വിചാരിക്കാത്ത വഴികളിൽ നമുക്ക് പ്രയാസമുണ്ടാകും, നമ്മൾ തിരിച്ചറിയ കൂടിയില്ല ചിലപ്പോ. ഇത് ഇതുകൊണ്ടാണ്, ബുദ്ധിയുള്ളവനാരാ, അവന്റെ പ്രയാസങ്ങൾ അവന്റെ പാപങ്ങൾ കൊണ്ടാണെന്ന് തിരിച്ചറിയുന്നവനാണ് ബുദ്ധിയുള്ളവൻ. എന്നിട്ട് അത് തിരുത്തുന്ന, തൗബ ചെയ്യുന്ന, ഇസ്തിഗ്ഫാർ നടത്തുന്ന ആളാണ് ബുദ്ധിയുള്ളവൻ. ഏത് മുസ്ലിമസും നമ്മുടെ പാപങ്ങൾ കൊണ്ടാണ്. അള്ളാഹു പരീക്ഷിക്കാൻ നബിമാർക്ക് നിശ്ചയിച്ചിട്ടുണ്ട് അവരുടെ പാപങ്ങൾ കാരണത്താലല്ലാതെ പല കാര്യങ്ങൾ. എന്നാൽ ബാക്കിയുള്ള മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടായ മുസീബത്തുകൾ പൊതുവെ അതെല്ലാം നമ്മുടെ പാപങ്ങൾ കാരണത്താലാണ്. നോക്കൂ, ഹിഷാം ഇബ്നു ഹസ്സാൻ എന്ന മുൻഗാമികൾപ്പെട്ട ആൾ പറയുകയാണ്, തറക്ക മുഹമ്മദ് ഇബ്നു സീരീൻ. മുഹമ്മദ് ഇബ്നു സീരീൻ വളരെ അറിയപ്പെട്ട സഹാബിയാണ് ആര്? മുഹമ്മദ് ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ്. അദ്ദേഹം ഉപേക്ഷിച്ചു, അൽഫൻ ഫീമാ ലാ തറൂന ബിഹി യൗമ ബഅസ, നിങ്ങൾ ഇന്ന് കുഴപ്പമില്ലാന്ന് വിചാരിച്ച് ചെയ്യുന്ന ആയിരം കാര്യങ്ങൾ മുഹമ്മദ് ഇബ്നു സീരീൻ ഉപേക്ഷിച്ച കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കാലം കളയുന്ന ദീനിൽ നിന്ന് അകലും, അവർ ഒരു കുഴപ്പമില്ലാന്നുള്ളവർക്ക് പലതും ചെയ്യും, എന്നാൽ മുൻഗാമികളാകട്ടെ അതിന്റെ ഷെറർ മേടിച്ച് അത് പലതും ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഹറാമിനോട് സാദൃശ്യമുള്ളത് കൊണ്ട്. ഹസ്സാൻ ഇബ്നു അബീ സിനാൻ എന്ന മുൻഗാമികൾപ്പെട്ട ആൾ പറഞ്ഞു, മാ ശൈഉൻ അഹ്വനു മിനൽ വറാ. വറാ മുന്തിയ തഖ്വ, ശരിയായ തഖ്വ, അത് പാലിക്കാൻ വളരെ എളുപ്പമാണ്. ഇത് അറാബക ശൈഉൻ ഫദഅഹു, എനിക്കൊരു കാര്യം ഹറാമാണെന്ന് സംശയം ഉണ്ടായത് ഒഴിവാക്കുക, അത്രയേ ഉള്ളൂ അത്. ഇമാം ഇബ്നു റജബ് അൽഹംബലി ഇത് ഉദ്ധരിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് അത് വളരെ എളുപ്പമാണ്. അദ്ദേഹം അങ്ങനത്തെ ആളായിരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ സമാനമായ ചില സംഭവങ്ങൾ നമുക്ക് കാണാം. കാരണം മുൻഗാമികളുടെ ചില നന്മകൾ നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത ചില നന്മകളാണ് ആഖിറത്തിൽ ഉറച്ച വിശ്വാസമുള്ള ആളുകൾ ചെയ്തത്. ഹറാമിനോട് വളരെ ഒരു അകന്ന അടുപ്പം, ഉണ്ടായത് പോലും അവർ ഉപേക്ഷിച്ചു. വ്യക്തമായ ഹറാമുകൾ, ഹറാമാണെന്നൊരു സംശയമില്ലാത്ത കാര്യത്തിൽ മുങ്ങിയ ഇന്നത്തെ ഉമ്മത്തിനോട് അത് പറയുന്നതിന് യാതൊരു അർത്ഥമില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, വ്യക്തമായ ഹറാം അതിൽ മുങ്ങിയിട്ടുള്ള ആളുകൾ, അതുപോലെ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടുള്ള ഇല്ലാത്ത ആളുകൾ, അവരുടെ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് അവന്റെ താക്കീതുകളെ കുറിച്ച് പറയുകയല്ലാതെ മുൻഗാമികളുടെ ഇതുപോലുള്ള കഥകൾ പറഞ്ഞാൽ പറ്റേത്തപ്പോ ഹറാമുകൾ പാടില്ല എന്ന വാക്കിനെ തന്നെ തള്ളിയേക്കും. നോക്കൂ, ദീനിൽ ഹറാമിനോട് സംശയമുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്നത് ശ്രദ്ധിക്കണം. ഇമാം ഇബ്നു റജബ് അൽഹംബലി അദ്ദേഹം പറഞ്ഞു, വഹാഹുന അംറുൻ യംബഗി അത്തഫഖ്ഖുന ലഹ, ഇവിടെ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണത്? വഹു അന്ന തദ്ഖീഖ ഫി തവഖ്ഖുഫ്, ഹറാമാകുമോ എന്ന പേടികൊണ്ട് സൂക്ഷ്മത പാലിക്കുക എന്നത് എന്തിനോട്? ഹറാമിനോടല്ല, ഹറാമിനോട് സാദൃശ്യമുള്ളതിനോട് സൂക്ഷ്മത പാലിക്കുക. ഫി തവഖ്ഖുഫി അനി ശുബഹാത് ഇന്നമാ യസ്ലുഹു ലിമൻ ഇസ്തഖാമത് അഹ്വാലുഹു കുല്ലുഹാ, അത് ആർക്കുള്ളതാണ്? അവന്റെ ബാക്കി ഹാലൊക്കെ ശരിയാകുന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ, വ്യക്തമായ ഹറാമ് ചെയ്യുന്നവൻ പിന്നെ ഹറാമിനോടൊരു വിദൂര സാദൃശ്യമുണ്ട് എന്ന് അയാൾക്ക് ചില കാര്യങ്ങൾ വസ്വാസ് കാണിക്കുന്നതാണ്. അവനുള്ളതല്ല ഇത്. അവന്റെ പൊതുവെയുള്ള ജീവിതം നന്നായവനുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരു ഹറാം ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവന് മറ്റേതും കൂടി കിടക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്യാമെന്നല്ല ഇതിന്റെ അർത്ഥം. പക്ഷെ വ്യക്തമായ ഹറാമുകൾ പൊതുവെ ഒഴിവാക്കാത്തവൻ, വലിയ വലിയ ഹറാമൊക്കെ ചെയ്ത് നടക്കുന്നവൻ ചില ചെറിയ കാര്യത്തിന്റെ പിന്നാലെ നടക്കുന്ന കാണാം. അത് അങ്ങനെ ആവുമോ? ഇങ്ങനെ ആവുമോ എന്നുള്ള ചോദിച്ചിട്ടുണ്ട്. ഏതുപോലെ നിസ്കാരത്തിന്റെ ജമാഅത്തിന്റെ കാര്യം, മസ്ജിദ് ബാങ്ക് കേൾക്കുന്ന ദൂരത്തിൽ മസ്ജിദുണ്ട്, ബാങ്ക് കേൾക്കുന്ന ദൂരത്ത് മസ്ജിദുണ്ട്, എന്നിട്ട് ജമാഅത്ത് മഴയൊന്നുമില്ല, ശരീരത്തിന് കേടൊന്നുമില്ല, എന്നിട്ട് പോകാത്തൊരുവൻ അവനിങ്ങനെ സസൂക്ഷ്മമായ സംശയങ്ങൾ കൊണ്ടുവരികയാണ് അത്ര. എന്ത് രാത്രി നിസ്കാരം എങ്ങനെ ഇരിക്കണം? അത് ഒരു തവണ വിത്രാക്കിയാൽ അവസാനം പിന്നെ രാത്രി എണീച്ചാൽ എന്ത് ചെയ്യണം? അപ്പൊ അത് കൂടുതൽ ആയിപ്പോ എങ്ങനെ തെറ്റാവും എങ്ങനെ തെറ്റാവും എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അത്? എന്നതുപോലെ ഏതുപോലെ പറയുന്നു, എന്നാൽ ലാഹിറായ ഹറാമുകൾ, ഒരാൾക്കും സംശയമില്ലാത്ത ഹറാമുകൾ, അതിന്റെ അള്ളാഹു പവിത്രമാക്കിയ കാര്യങ്ങൾ ലംഘിച്ച് ഹറാമുകൾ മുങ്ങിയവൻ, എന്നിട്ട് വളരെ സൂക്ഷ്മമായ ചില ശുബഹത്തുകൾ അതിന്റെ പിന്നാലെ അത് ഒഴിവാക്കാൻ നടക്കുക എന്നത് അങ്ങനെയുള്ള ആളുകൾ ഫൈനഹു ലാ യുഹ്തമു ലഹു ദാലി അവനങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് വെച്ചോർപ്പിക്കാൻ കഴിയില്ല. ബൽയുംകറു അലൈ, മറിച്ച് അവനോടത് വിലക്കുകയാണ് വേണ്ടത്, ആദ്യം ഇത് ശരിയാക്കാൻ പറയാണ് വേണ്ടത്. ഏതുപോലെ ഇബ്നു ഉമാർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുത്ത് ഇറാഖുകാർ വന്നിട്ട് ബഊദിന്റെ കൊതുകിന്റെ രക്തത്തെ കുറിച്ച് ചോദിച്ചു. കൊതുകിന്റെ രക്തം അതെന്താ നേച്ചാവോ അങ്ങനെ ഇങ്ങനെ. അപ്പോ ഇബ്നു ഉമർ പറഞ്ഞു യസ്അലൂനനി അൻ ദമിൽ ബഊദ്, അവരെന്നോട് കൊതുകിന്റെ രക്തത്തെ പറ്റി ചോദിക്കുന്നു. വഖദ് ഖസറുൽ ഹുസൈൻ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊന്ന കൂട്ടരാണ്. ഒരു മനുഷ്യന്റെ ചോരക്ക് എത്ര ഹുർമത്തുണ്ട്, ഒരു മുസ്ലിമിന്റെ ചോരക്ക് എത്ര ഹുർമത്തുണ്ട്. അതിൽ തന്നെ സഹാബിയായ നബിയുടെ പേരക്കുട്ടിയായ നബിയുടെ റൈഹാനത്തായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊന്ന കൂട്ടരാണ് തന്നോട് കൊതുകിന്റെ രക്തത്തെ കുറിച്ച് ചോദിക്കാണ് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. കൊതുക് കൊലത്തിന്റെ രക്തം നമ്മുടെ ശരീരത്തിൽ ആയിപ്പോയാൽ ഇൻഷാ അല്ലാ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നിസ്കാരത്തിനൊക്കെ ചിലപ്പോ വന്ന് നിങ്ങൾ അടിച്ചിട്ട് ചോരയായി, അത് കുഴപ്പമില്ല. രക്തം നജിസാണോ എന്നതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് വലിയ ഒഴുകുന്ന രക്തം, അത് ഒരുപാട് രക്തമായാലേ പ്രശ്നമുള്ളൂ, യസീറായ രക്തം നജസല്ല എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സഹാബിമാർ അവരിൽ പലരും മുൻഗാമികളിൽ പലരും യുദ്ധത്തിലൊക്കെ കുത്തേൽക്കുകയും ഒഴുകുന്ന അവരുടെ ശരീരത്തിൽ കുറച്ചൊന്നുമല്ല ഒരുപാട് രക്തവുമായി തന്നെ നിസ്കരിച്ച ഹദീസുകളൊക്കെ കാണാം. അതുകൊണ്ട് അങ്ങനെ രക്തം അത് പൊതുവെ നജസല്ല. എന്നാൽ മറ്റേ എന്താണ് മയ്യിത്തായ ഹറാമായ നജസായ ജന്തുക്കൾ അതിൻ്റെ ഒക്കെ രക്തം അത് വേറെ കാര്യം, അത് വേറെ കാര്യമാണ്. ഉദാഹരണത്തിന് ഒരു ജന്തുവിനെ അറുക്കുന്നു, അതിന്റെ കഴുത്ത് അറുത്ത് കഴിക്കാൻ വേണ്ടി അതിന്റെ കഴുത്തിലൂടെ ഒഴുകുന്നത് അത് കുടിക്കാൻ പാടില്ലോ? ഇല്ല, പാടില്ല, അത് ഹറാമാണ്, മസ്ഫൂഹായ ദമാണ്. അതല്ലാതെ തന്നെ മനുഷ്യന്റെ സാധാരണമായ രക്തം അത് തന്നെ കുറച്ചധികം ഉണ്ടെങ്കിൽ നജസല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അവരുടെ അഭിപ്രായത്തിനാണ് കൂടുതൽ തെളിവിന്റെ പിൻബലം കാണുന്നത്. മനുഷ്യന്റെ രക്തം അത് കുറച്ചധികമായി പോയാലും തന്നെ നജസല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് കൂടുതൽ തെളിവിന്റെ പിൻബലം കാണുന്നത്. ഈ കൊതുകിന്റെ പോലുള്ളത് ഏതായാലും പ്രശ്നമല്ല ഇൻഷാല്ലാ. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാം. നല്ലവരായ മുൻഗാമികൾ ഇങ്ങനെ ഇതുപോലത്തെ കാര്യങ്ങളെ വിലക്കിയത് ബിഷറുബ്നുൽ ഹാരിസ് എന്ന സലഫുകളിൽപ്പെട്ട ഒരാളോട് മറ്റൊരാൾ വന്നിട്ട് ചോദിച്ചു, ഒരാളുടെ ഭാര്യയെ തലാഖ് ചൊല്ലാൻ അയാളുടെ ഉമ്മ പറയും. ഉമ്മ പറയുന്നു ഭാര്യയെ തലാഖല്ല, അപ്പൊ അയാൾ എന്ത് ചെയ്യണം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉമ്മഹു ഫിക്കുല്ലി ശൈ, ഉമ്മാനോട് എല്ലാ നന്മയും ചെയ്യുന്നവനാണെങ്കിൽ എന്നിട്ട് ഇതാ ഈ ഒരു നന്മ മാത്രമേ ഉമ്മാനോട് ഇനി ബാക്കിയുള്ളെങ്കിൽ ശരി തലാഖ് കൊല്ലട്ടെ. അല്ല വൈകാനെ, അതല്ല ഭാര്യയെ തലാഖ് കൊല്ലി ഉമ്മയോട് നന്മ ചെയ്തു. പിന്നെ ഭാര്യ തലാഖ് കൊല്ലിട്ട് പോയി ഉമ്മാനെ ദേഷ്യത്തിൽ അടിക്കുക, അങ്ങനെയാണെങ്കിൽ അവൻ എന്ത് ചെയ്ത് തലാഖ് കൊല്ലരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. സലഫുകൾ ഇതുപോലത്തെ ചാപ്യഹായ ചില ചോദ്യങ്ങൾക്ക് അങ്ങനത്തെ മറുപടി പറയുന്നത് കാണാം. യഥാർത്ഥത്തിൽ ഒരാൾ തന്റെ ഭാര്യ നല്ല ദീനുള്ള സ്വഭാവവും നല്ല പെണ്ണാണെങ്കിൽ അയാളുടെ ഉമ്മയോ ഉപ്പയോ ആരെങ്കിലും പറഞ്ഞാൽ അയാൾ ഭാര്യ തലാഖ് ചൊല്ലേണ്ടതുണ്ടോ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിലിനോട് ഭാര്യ തലാഖെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം തലാഖല്ലേ? അത് ഒരു ദീർഘമായ ഹദീസിൽ സഹീ ബുഖാരിയിലൊക്കെയുള്ള ഹദീസ് നമുക്ക് കാണാം. അതുപോലെ ഇബ്നു ഉമറിനോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭാര്യ തലാഖെല്ലാം പറഞ്ഞു തലാഖ്. പക്ഷെ അവരൊക്കെ പറഞ്ഞത് എന്തിന്റെ പേരിലാണ്? വ്യക്തമായൊരു ന്യൂനത ഈ പെണ്ണിൽ കണ്ടതുകൊണ്ടാണ്, ഒരു മോശമായ വിശേഷണം ഈ പെണ്ണിൽ കണ്ടതുകൊണ്ടാണ്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള അദ്ദേഹത്തോട് ഒരാൾ വന്ന് ചോദിച്ചു, ഞാൻ എന്റെ ഭാര്യയെ തലാഖ് കൊല്ലണം. ഉപ്പ പറയണം ഭാര്യയെ തലാഖ് കൊല്ലാം, എന്നാൽ എനിക്ക് അവളെ തൃപ്തിയാണ്, അവൾ ദീനുള്ള പെണ്ണാണ്, നല്ല പെണ്ണാണ്. അപ്പൊ ഇമാം അഹമ്മദ് പറഞ്ഞു തലാഖ് കൊല്ലണ്ടില്ല. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, ഉമർ സലാഖു എല്ലാം പറഞ്ഞപ്പോ ഇബ്നു ഉമർ, ഉപ്പ ഉമർ ചൊല്ലാൻ പറഞ്ഞപ്പോ അബ്ദുല്ലാഹിബ്നു ഉമർ മകനായ ഇബ്നു ഉമർ ഉപ്പാനെ അനുസരിച്ച് സലാഖ് ചൊല്ലിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇമാം അഹമ്മദ് പറഞ്ഞു എന്റെ ഉപ്പ ഉമർ ഖത്താബിനെ പോലത്തെ ആളാണെങ്കിലും ചൊല്ലിക്കോ, എന്നോട് സലാഖ് എല്ലാം കൽപ്പിച്ച ഉപ്പ ഉമർ ഖത്താബിനെ പോലത്തെ ആളാണെങ്കിൽ ശരി സലാഖ് ചൊല്ലിക്കോ എന്ന് പറയുകയുണ്ട്. ഇമാം അഹമ്മദിനോട് തന്നെ ചില ആളുകൾ ചോദിച്ചു, ഈ ബക്കര് വാങ്ങുമ്പോൾ, ഉള്ളി വാങ്ങുമ്പോൾ ഒരാൾ ഖൂഫ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് എന്ന് പറഞ്ഞാൽ, അത് ഉള്ളി കുറെ വാങ്ങുമ്പോൾ അത് കെട്ടുന്ന ഒരു സാധനമാണ്. അപ്പൊ ഉള്ളി വാങ്ങുമ്പോൾ വളരെ നിസാരമായ സാധനമാണ് ഇത് കെട്ടുന്നത്, അതെല്ലാവരും കെട്ടിക്കൊടുക്കും. അപ്പൊ അത് ഷർത്ത് വെക്കുന്നു, അതും കൂടി എനിക്ക് തരണം എന്ന് നിബന്ധന വെക്കുന്നു, കച്ചവടത്തിൽ തന്നെ അത് പറഞ്ഞുറപ്പിക്കുന്നു. എന്താണ് ഇതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്? അപ്പൊ ഇമാം അഹമ്മദ് ചോദിച്ചു, ഏയ് ഷാജി എന്ത് ചോദ്യം, ഏയ് ഷാജി. അപ്പൊ അദ്ദേഹത്തോട് പറയപ്പെട്ടു, ഇന്ന ഇബ്രാഹിം ഇബ്നു അബീ നുഐം, ഇബ്രാഹിം ഇബ്നു അബീ നുഐം എന്ന് പേരുള്ള വളരെ മഹാനായ ഹറാമുകളിലൊക്കെ വലിയ സൂക്ഷ്മത പാലിക്കുന്ന ഒരാളാണ് അദ്ദേഹം, ഇത് പാലിക്കുന്ന ആളാണ്. അപ്പോ ഇമാം അഹമ്മദ് പറഞ്ഞു, ഇൻകാൻ ഇബ്രാഹിം ഇബ്നു അബീ നുഐം ഫലാ, ഇബ്രാഹിം ഇബ്നു അബീ നുഐം ആണെങ്കിൽ ശരി. അങ്ങനെ ബാക്കിയുള്ളതിലൊക്കെ വളരെ സൂക്ഷ്മത പാലിക്കുന്ന ഒരാളടുത്ത് ഇതുപോലത്തെ കേൾക്കുന്നത് രസമുണ്ട്. അതല്ലെങ്കിൽ അത് എന്താണ് തെക്കല്ലുഫ, വേണ്ടാത്തമ്മ ഇങ്ങനെ ചൊറഞ്ഞു കളിക്കണം, വേണ്ടാത്തതിന്റെ പിന്നാലെ പോകുന്ന പല ആളുകളെ കൂടെ നോക്കിക്കോളൂ, വേണ്ടയിൽ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അത് പൊതുവെ അള്ളാഹു അങ്ങനെയാണ് ചെയ്യുക. അനാവശ്യമായ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധയും നമ്മുടെ അധ്വാനവും ഒക്കെ ചെലവഴിച്ചാൽ ആവശ്യമുള്ളത് പലതും നഷ്ടപ്പെടും. പണ്ഡിതന്മാർ പറയാറുണ്ട്, മനിഷ്തകല ബിൽ ഫർദി അനിൽ നഫിൽ ഫഹുവ മഅ്ദൂർ, വമനിഷ്തകല ബിൽ നഫിൽ അനിൽ ഫർദ് ഫഹുവ മഗ്റൂർ. ഒരുവൻ ഫർദ് ഫർദായ നിർബന്ധമായ ഒരു കാര്യം ചെയ്തിട്ട് അവന് സുന്നത്തായ ഒരു കാര്യം, നിർബന്ധമല്ലാത്തൊരു കാര്യം വിട്ടുപോയി. നിർബന്ധമായ വളരെ നിർബന്ധമായ ഒരു കാര്യം ചെയ്തിട്ട് അല്ലാഹു വാജിബാക്കി, ചെയ്തില്ലെങ്കിൽ കുറ്റമുള്ള ഒരു കാര്യം ചെയ്യാൻ നിന്നിട്ട് അവനൊരു സുന്നത്ത് നഷ്ടപ്പെട്ടാൽ ഫഹുവ മഅ്ദൂർ, അവന് ശിക്ഷയില്ല, അവന് ഉദ്ദുറുണ്ട്, അള്ളാഹുവിന്റെ ന്യായമുണ്ട്, ഒഴികഴിവുണ്ട്. എന്നാൽ ഒരുവൻ നിർബന്ധമല്ലാത്തൊരു കാര്യം, പുണ്യമുണ്ട് അങ്ങനെയുള്ളൊരു കാര്യം, അത് ചെയ്ത് ചെയ്ത് ആ കാരണം പറഞ്ഞ് എന്തൊഴിവായി, അവനപ്പോ നിർബന്ധമാക്കിയ ഒരു കാര്യം ഒഴിവായാൽ ഫഹുവ മഗ്റൂർ, അവൻ വഞ്ചിതനാണ്, വലിയ നന്മയാണ് ചെയ്യുന്നതെന്നാണ് ആളുടെ വിചാരം, പക്ഷേ തെറ്റിനാണുള്ളത്. അപ്പോൾ അഹം ഫൽ അഹം, ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം സൂക്ഷിക്കുക. ഇതിനർത്ഥം ഒരിക്കലും എന്തല്ല, ചില ആളുകളുണ്ട് ഒരാൾ പിന്നെ നന്മ ഉപദേശിക്കുമ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ അപ്പം പറയും, ഈ താടിയൊക്കെ വെച്ചിട്ട്, വലിയ താടിയും വെച്ചിട്ടും ചെയ്യുന്നു എന്ന് പറയും ചില ആളുകൾ. ഇതാരാ പറയുന്നത്? താടിയില്ലാത്ത, അത് ശരിയല്ല. അതെന്താണ്, ചില ആളുകൾക്ക് അതുപോലെയാണ്, അവർക്ക് ഹറാമുകൾ ചെയ്യാൻ ന്യായം എന്താ, ദീനുള്ള ദീനുണ്ടെന്ന് പറയപ്പെടുന്ന ആളുകളുടെ തിന്മകൾ, ദീനെന്ന് പറയപ്പെടുന്ന മതസംഘടനകളും മത പ്രസംഗിക്കുന്ന ആളുകളും പ്രാസംഗികന്മാരും മൗലവിമാരും അവരൊക്കെ തമ്മിലുള്ള കുഴപ്പങ്ങൾ, അതാണ് ഇവനെ ഹറാം ചെയ്യാനുള്ള ന്യായം. വലിയ ദീനൊക്കെ പറയും, എന്നിട്ട് അവന്റെ അവസ്ഥ എന്താ, സംഗതി ഇയാൾക്ക് പലിശയിൽ ജീവിക്കാനും ഇയാള് ഹറാമായ സമ്പാദ്യത്തിനൊക്കെ ഒരു ന്യായം. അത് ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വായടി ഇങ്ങനെ വായാടിയായി ആളുകൾ ചിലപ്പോ പറഞ്ഞു തോൽപ്പിക്കാൻ സാധിച്ചേക്കും. അള്ളാഹുവിൽ അത് ന്യായമല്ല, നിന്റെ ഖബറിൽ നിന്റെ അമലുകൾക്കാണ് നീ ശിക്ഷിക്കപ്പെടുക, പരലോകത്ത് നിന്റെ അമലുകൾക്കാണ് നീ വിചാരണ ചെയ്യപ്പെടുക. ആ മൗലവി ഇങ്ങനെയായിരുന്നു, എന്റെ നാട്ടിൽ മതസംഘടനകളൊക്കെ വളരെ മോശമായിരുന്നു എന്നതുകൊണ്ട് നിനക്കത് ഹറാമ ചെയ്യാനുള്ള ന്യായമല്ല, അള്ളാഹു നിന്നിലേക്ക് റസൂലിനെ അയച്ചിട്ടുണ്ട്. നിന്റെ മാതൃക ആരാ, ഏതെങ്കിലും തോന്നിവാസികളല്ല, സഹോദരൻ നിന്റെ മാതൃക അള്ളാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയാണ് അള്ളാഹു ഖബറിൽ കാണിക്കുക, ഇതാരാണ്. അപ്പൊ നബി അനുസരിച്ചവൻ പറയും, മുഹമ്മദുർ റസൂലുള്ളാഹ് ജാഅനാ ബിൽ ബയ്യിനാത്തി വൽ ഹുദാ ഫആമന്ന ബിഹി വത്തബഅനാ, ഇത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹുവിന്റെ വ്യക്തമായ തെളിവുകളും സന്മാർഗവുമായി നബി ഞങ്ങളിലേക്ക് വന്നു, അപ്പോൾ ഞങ്ങൾ ആ നബിയിൽ വിശ്വസിക്കുകയും ഈ നബിയെ പിൻപറ്റുകയും ചെയ്തു. എന്നാൽ ഒരു മുനാഫിഖ് ഖബറിൽ പറയും, എനിക്കറിയില്ല, ജനങ്ങളൊക്കെ പലതും പറയുന്നത് കേട്ടു, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറയും. അവന് നരകത്തിൽ നിന്നുള്ള ഒരു വാതിൽ ഖബറിലേക്ക് തുറന്നു കൊടുക്കപ്പെടും, അതിലെ തീയും പുകയും ചൂടുമെല്ലാം അവന്റെ ഖബറിലേക്കെത്തും. എന്നാൽ നബിയെക്കുറിച്ച് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് മറുപടി പറഞ്ഞവന് സ്വർഗത്തിൽ നിന്നുള്ള വാതിൽ തുറക്കപ്പെടും, അതിൽ നിന്നുള്ള പരിമളവും സുഖവും അവന്റെ ഖബറിലേക്കെത്തും കണ്ണെത്താത്ത ദൂരത്തോളം. അവന്റെ കണ്ണെത്തുന്ന ദൂരം വരേക്കും അവന്റെ കബർ വിശാലമാക്കപ്പെടും. അതുകൊണ്ട് ജനങ്ങളുടെ പാപങ്ങൾ നമുക്ക് ന്യായമല്ല, അതല്ല ഈ പറഞ്ഞത്. അങ്ങനെയുള്ള ചില ആളുകൾക്കുള്ള ന്യായമല്ല നമ്മൾ ഇപ്പൊ പറഞ്ഞത്. എന്നാൽ നിർബന്ധമുള്ള കാര്യം ഒഴിവാക്കുന്നവർ, താടി വെച്ചവനാകട്ടെ വെക്കാത്തവനാകട്ടെ, താടി ഉള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, നിർബന്ധമായ വേറൊരു കാര്യം അവൻ ഒഴിവാക്കുന്നു. എന്നിട്ട് നിർബന്ധമല്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ ചെന്ന് നിർബന്ധം ഉള്ളതിൽ വീഴ്ച വരുത്തുന്നു, അല്ലെങ്കിൽ വലിയ പ്രകടമായ ഹറാമുകൾ ചെയ്യുന്നു, എന്നിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളുടെ പിന്നാലെ അതെന്തോ വലിയ കാര്യമാണെന്ന നിലക്ക് നടക്കുന്നു. അതാണ് തെറ്റ്, അതാണ് തെറ്റ്. കൂട്ടത്തിൽ മനസ്സിലാക്കുക, പറഞ്ഞപ്പാരും തെറ്റിദ്ധരിക്കരുത്. താടി വടിക്കുക എന്നത് അത് ഹറാമായ കാര്യമാണ്. അത് വളർത്താനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത് വളർത്തുക, അത് ഒരു പിടിയിൽ താഴെ മുറിക്കാൻ ഒരിക്കലും പാടില്ല. ഒരു പിടി പിടിച്ച് കൈകൊണ്ട് ഒരു പിടി പിടിച്ച് അതിന് താഴെയുള്ളത് മാത്രമേ മുറിക്കാൻ അനുവാദമുള്ളൂ. അതായത് അതിൽ അത് കവിഞ്ഞ് പുറത്തേക്ക് വരുന്നത് മാത്രം. അതിന് താഴെ ചെറുതാക്കി മുറിക്കാൻ അല്ലെങ്കിൽ വടിക്കാൻ അത് പാടില്ലാത്തതാണ്, ഹറാമായ കാര്യമാണ്. ഇത് വളർത്തൽ, ഇത്രയെങ്കിലും വളർത്തൽ വാജിബായ നിർബന്ധമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകൾ അതിന് തെളിവായി ഉണ്ട്. അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ അതിൽ യോജിച്ച അഭിപ്രായമുള്ളവരാണ്. വടിക്കുക എന്നത് ഹറാമാണെന്നത് അതിൽ അവർക്ക് യോജിപ്പുണ്ട്. അപ്പൊ അത് നിസ്സാരമാക്കുകയല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഓരോന്നും അതിൻ്റെതായ പ്രാധാന്യത്തിൽ അത് പറയുന്ന നിലക്ക് മനസ്സിലാക്കുക. അസ്സലല്ലാഹു അലൈഹി വലക്കും തൗഫീഖ്. ഇങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിക്കുക. റീബു കയ്യിലാമാലായി, നിനക്ക് റീബത്തുള്ളത് ഒഴിവാക്കി നിനക്ക് റീബത്തില്ലാത്തത് നീ എടുക്കുക, നിനക്ക് സംശയമില്ലാത്ത കാര്യം നീ എടുക്കുക. മുഅ്മിനിന്റെ മനസ്സിൽ തെറ്റിനോട് പാപത്തോടൊരു ആശങ്ക അവനുണ്ടാകും, നന്മയോടവന്റെ കൽബ് തന്നെ അതിനോടൊരു തുമാനീന ഒരു സമാധാനം കാണിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേട്ടപ്പോൾ തന്നെ, നബിയെ കണ്ടപ്പോൾ തന്നെ ബുദ്ധിയുള്ള ചില ആളുകൾ വേഗം ഇസ്ലാം സ്വീകരിച്ചത്. അവരിൽ ചിലർ പറഞ്ഞത് കാണാം, നബിയുടെ മുഖം ഞാൻ കണ്ടു, ആ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതൊരു കദ്ദാബിന്റെ മുഖമല്ല, കളവ് പറയുന്ന ഒരാളുടെ മുഖമല്ല, അദ്ദേഹത്തിന്റെ വാക്ക് കളവ് പറയുന്ന ഒരാളുടെ വാക്കല്ല. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരായി വന്ന കള്ളപ്രവാചകന്മാർ, പ്രവാചകത്വം വാദിച്ച ആളുകൾ, അവരുടെ വാക്കിലും നോക്കിലുമെല്ലാം എന്തുണ്ട്? കള്ളത്തരം നിറഞ്ഞു നിൽക്കും. മുസൈലിം കജ്ജാബ്, മുസൈലിം അൽ കജ്ജാബ്, അയാളുടെ ചരിത്രത്തിൽ കാണാം. അമറുൽ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുസ്ലിം ആകുന്നതിന് മുമ്പ് ഈ മുസൈലിമയുടെ കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ മുസൈലിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്തിറങ്ങിയപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അൽ ഫീൽ സൂറത്തുൽ ഫീൽ അവതരിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു, ഇയാൾക്ക് അവതരിച്ചതാണ് എന്ന നിലക്ക് പറഞ്ഞു. അമറുൽ ആസിനോട് പറഞ്ഞത്ര, യാ ഓബർ ലക ഉദ്നാനി വസദർ വഇന്നക ലതഅലമു യാ അമർ എന്നിങ്ങനെ ഇയാൾ ഇയാൾക്ക് ഇറങ്ങിയതാണ് എന്ന നിലക്കൊരു വാദ്യം പറഞ്ഞു. എന്നിട്ട് അമറുൽ ആസിനോട് ചോദിച്ചു, കൈഫ, എങ്ങനെയുണ്ട്? അള്ളാഹുവിന്റെ വഹിയാണെങ്കിൽ എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ട് കാര്യം. അപ്പൊ അമറുൽ ആസ് മുസ്ലിം അല്ല ആ സമയത്ത്. അമറുൽ ആസ് ഇയാളോട് പറഞ്ഞു, നീ കള്ളനാണെന്ന് എനിക്കറിയാമെന്ന് നിനക്കറിയാലോ, നീ കള്ളനാണെന്ന് എനിക്കറിയാമെന്നുള്ള കാര്യം എനിക്കറിയാം എന്ന് അമറുൽ ആസ് റളിയല്ലാഹു അൻഹു അയാളോട് പറഞ്ഞു എന്നാണ്. അദ്ദേഹം അന്ന് മുസ്ലിം ആയിട്ടില്ലെന്ന്. ഇതുപോലെയാണ് കജ്ജാബുകളുടെ കാര്യം, കളവ് പറയുന്ന ആളുകളുടെ കാര്യം. ആക്കിലുള്ള അള്ളാഹു ബുദ്ധിയും ബസീറത്തും നൽകിയിട്ടുള്ള മുഅ്മിനിന് അവരുടെ സഫാഹത്ത് വേഗം ബോധ്യമാകും. അള്ളാഹു തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവൻ അള്ളാഹു ബസീറത്തും നൽകും. അള്ളാഹു നമുക്കത് നൽകുമാറാകട്ടെ. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന. ഓ മുഅ്മിനുകളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ, യജ്അൽ ലക്കും ഫുർഖാന, അള്ളാഹു നിങ്ങൾക്ക് ഫുർഖാൻ ഏർപ്പെടുത്തി തരും. ഫുർഖാൻ എന്നാൽ സത്യവും അസത്യവും വേർതിരിക്കാനുള്ള കഴിവ് അള്ളാഹു നിങ്ങൾക്ക് നൽകും. അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. അവനേറെ പൊറുക്കുന്നവനാണ്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, തഖ്വ പാലിക്കുന്നവന് അള്ളാഹു സുബ്ഹാനഹു തആല അവന് സത്യവും അസത്യം വേർതിരിക്കാൻ അള്ളാഹു വേഗം കഴിവ് നൽകും. അതുകൊണ്ടാണ് പല സാധാരണക്കാരായ ആളുകളും അവർക്ക് വലിയ അറിവില്ല, പക്ഷെ എന്നാലും ബാത്തിലുകളിൽ നിന്ന് അള്ളാഹു അവരെ സംരക്ഷിക്കും, പിഴച്ചവാദങ്ങളിൽ നിന്ന് അള്ളാഹു സംരക്ഷിക്കും. ഹഖിന് അള്ളാഹു സുബ്ഹാനഹു തആല അതിന്റെ മുകളിൽ ഒരു നൂർ വെച്ചിട്ടുണ്ട്. സത്യത്തിന് അള്ളാഹു ഒരു പ്രകാശം വെക്കും. അത് ബസീറത്തുള്ളവൻ, ഉൾക്കാഴ്ച ഉള്ളവൻ അത് തിരിച്ചറിയും. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട, അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ട കാര്യമാണ്. അള്ളാഹുവിനോട് ഏറെ ദുആ ചെയ്യേണ്ട കാര്യമാണ്. ബാത്തിലിൽ നമ്മൾ വിട്ടുപോകാതിരിക്കാൻ, ഹഖിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ ഉറപ്പിച്ചു നിർത്താൻ, അതിന് ഉള്ള മാർഗം തഖ്വയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. അതാണ് അള്ളാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് ഫുർഖാൻ ഏർപ്പെടുത്തി തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നീ സൂക്ഷിക്കുക ഫിറാസത്തുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ ഫിറാസത്തിനെ നീ സൂക്ഷിക്കുക. ഫിറാസത്ത് എന്നാൽ എന്താണ്? കാര്യം മുൻകൂട്ടി അറിയാനുള്ള കഴിവാണ് ഫിറാസ. അത് ജ്യോത്സ്യന്മാരോ അല്ലെങ്കിൽ തങ്ങന്മാരോ വാദിക്കുന്നത് പോലെയുള്ള, അവരുണ്ടെന്ന് വാദിക്കുന്ന കഴിവല്ല. അവരിലാഹിയായ ഒരു കഴിവുണ്ടെന്ന് വാദിക്കും, പക്ഷെ അത് ശൈത്താനിയായ കഴിവാണ്. പിശാജ് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്, അതല്ല. മറിച്ച് മുഅ്മിനിന് ചിലപ്പോൾ ഒരു തെറ്റായ വാദം പറയുന്ന ഒരാള് വേഗം മനസ്സിലാവും. അവന്റെ വാക്കിലും അവന്റെ ശൈലിയിലുമെല്ലാം കളവ് അള്ളാഹു സുബ്ഹാനഹു തആല അവന് ബോധ്യപ്പെടുത്തി കൊടുക്കും. നോക്കൂ, ഫിത്നകളിൽ ഏറ്റവും വലിയ ഫിത്നാരുടെ ഫിത്നയാണ് നസീഹ ദജ്ജാലിന്റെ ഫിത്ന. ഏറ്റവും അതീമായ ഫിത്ന അതാണ്. എല്ലാ നബിമാരും ജനങ്ങളെ താക്കീത് ചെയ്തു, എന്നാൽ ഈ ഉമ്മത്തിലാണ് അവൻ വരിക. വലിയ ഫിത്നയാണ്. എത്രയോ ആളുകൾ അവന്റെ പിന്നാലെ പോകും, എത്രയോ ആളുകൾ അവന്റെ പിന്നാലെ പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരുവൻ തന്റെ ഉമ്മയെയും പെങ്ങളെയും ഒക്കെ തൂണിൽ പിടിച്ച് കെട്ടിയിട്ടുണ്ട്, ഇവന്റെ പിന്നാലെ പോകുന്നു പിടിച്ചിട്ട്. കാരണം സ്ത്രീകൾ നമുക്കറിയാം, അവർക്ക് അഖ്ലും ദീനും അഥവാ ബുദ്ധിയും ദീനും പ്രകൃതിപരമായി കുറവാണ് ഉള്ളത്. അള്ളാഹു അവരെ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. പുരുഷനെ അള്ളാഹു പുരുഷന്റെ ശാരീരിക പ്രകൃതി നൽകിയവൻ അള്ളാഹു ബൗദ്ധികമായ ബുദ്ധിപരമായും അള്ളാഹു അവന് ഫദ്ല് നൽകിയിട്ടുണ്ട്. അവനേക്കാൾ കുറവാണ് അഖ്ലും ദീനും. സ്ത്രീകൾക്ക് അള്ളാഹു നൽകിയത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതാണ്. അള്ളാഹു തന്നെ പുരുഷന് ഫദ്ല് നൽകിയെന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വലൈസ ദക്കറു കൽഉൻസ, ആണും പെണ്ണും ഒരുപോലെ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്ത്രീകളിങ്ങനെ പഴച്ചു പോകുന്നതുകൊണ്ട് പുരുഷൻ ആ സ്ത്രീകളെ കെട്ടിയിടേണ്ട അവസ്ഥ വരുമെന്നാണ്. ഒരുപാട് പേർ പഴച്ചു പോകും, പക്ഷെ നോക്കൂ, അള്ളാഹു അവന്റെ മുഖത്ത് വെച്ചിട്ടുണ്ട് അവൻ കള്ളനാണെന്ന് തെളിവ്. എന്താണ്? ഒന്ന്, കാഫിർ എന്നല്ല അവന്റെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ടാവും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെല്ലാ മുഅ്മിനും വായിക്കാം, കിതാബി വഗൈറു കിതാബ്, അക്ഷരം പഠിച്ചവനും പഠിക്കാത്ത എല്ലാ മുഅ്മിനും വായിക്കും അവന്റെ നെറ്റിയിൽ കാഫിർ എന്ന് എഴുതി. പിന്നെയോ സുബ്ഹാനല്ലാഹ്, അവറാണ് അവറ എന്താ ഒറ്റക്കണ്ണനാണ്, എന്നാൽ അവൻ വാദിക്കുന്നതോ അവനെന്താ വാദിക്കുന്നത്? ആദ്യം നബിയാണെന്ന് പറയും, പിന്നെന്താ പറയും? ഇലാഹാണ്, കണ്ണുകൊട്ടനായ ഇലാഹോ. ഇലാഹായ ഇവന് ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുന്ന ഇവന് സ്വന്തം കണ്ണ് നേരെയാക്കാൻ കഴിയണ്ടേ? സ്വന്തം കണ്ണ് നേരെയാക്കാൻ കഴിയണ്ടേ? അതിന് സാധിക്കുന്നില്ല. അവൻ അവസാനം ഞാൻ ഇലാഹാണെന്ന് വാദിക്കുന്നവനാണ്. അവന്റെ പരീക്ഷണമായിക്കൊണ്ട് അള്ളാഹു പല അത്ഭുതങ്ങളും ഈ ഭൂമിയിലെ കൊടുത്തു. അവൻ റബ്ബാണെന്ന് വിശ്വസിക്കുന്നവർക്ക് മഴ പെയ്യും മുകളിൽ നിന്ന്. ആരാണ് ആ പരീക്ഷണം അങ്ങനെ ഏർപ്പെടുത്തിയത്? അള്ളാഹുവാണ് ഏർപ്പെടുത്തിയത്. ആരൊക്കെ വഴിതെറ്റും എന്ന് നോക്കാം, ആരൊക്കെ അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കും എന്ന് ജനങ്ങളെ പരീക്ഷിക്കാം. അവന് വിശ്വസിക്കുന്നവർക്ക് മഴയും സസ്യങ്ങളും അവരുടെ കാലുകളുടെ അകിടികളിൽ സമൃദ്ധമായ പാലുമല്ല, അവനും വിശ്വസിക്കാത്തവർക്ക് പട്ടിണിയും അതുപോലെ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രയാസവുമെല്ലാം. സുബ്ഹാനല്ലാഹ്, എത്രയോ നിസാരമായ, ഇതിനേക്കാൾ എത്രയോ നിസാരമായ കാര്യങ്ങളുടെ പിന്നിൽ കിതാബിലും സുന്നത്തിലും വന്നതിനെതിരായ കാര്യം ഇന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? അവിടെ പോയി എന്റെ രോഗം മാറി? ഒരിക്കലും മാറാത്ത ആളുടെ രോഗം മാറി, അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അള്ളാഹു അങ്ങനെ പരീക്ഷിക്കും. അള്ളാഹു ഷെയ്ത്താൻമാർക്ക് അതിന് പലർക്കും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ ഖബറിനുള്ള ഇബാദത്തിൽ മുങ്ങിയവൻ ഖബറാളിയെ വിളിച്ചു തേടി വിളിച്ചു തേടി വിളിച്ചു തേടി ഒരു പിശാചത അവന് കാണിച്ചു കൊടുക്കുന്നു. ഖബർ പൊട്ടിപ്പളർന്ന് ഖബറാളി പുറത്തേക്ക് വന്ന് അവന് കൈകൊടുത്ത് അവനോട് വർത്തമാനം പറഞ്ഞ് സമാധാനിപ്പിച്ച് തിരിച്ചു പോകുന്നതായി. ഖബർ പളർന്നിട്ടില്ല, ഖബറാളി വന്നിട്ടില്ല. ഇവനങ്ങനെ തോന്നിച്ചതാരാ? ഷെയ്ത്താനാണ്. ഇവൻ ഈ കണ്ട കണ്ണുകൊണ്ട് പിശാചവന് കാണിച്ചു കൊടുത്തത് കണ്ട് വിശ്വസിക്കുന്നു. എന്ത്? കിതാബിനും സുന്നത്തിനും പറഞ്ഞതിനെതിരായ കാര്യം. നമുക്ക് നമ്മൾ ബയ്യനത്തിനാണ് ജീവിക്കുന്നത്, അള്ളാഹു തന്ന വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ. അതായത് ഖുർആനും സുന്നത്തും. ഒരാൾ വ്യഭിചാരത്തിന്റെ മുന്നിലെത്തി, എല്ലാ അവസരങ്ങളും അയാൾക്ക് തുറന്നു കിട്ടി. അയാളെ അതിന് ക്ഷണിക്കുന്ന ആൾ പറയുന്നു, കുഴപ്പമില്ല, നീ ഇത് ചെയ്തേക്കും, ഒരു പ്രാവശ്യമല്ലേ, ഓട്ടെ എന്ന് പറയുന്നു. അള്ളാഹുവിന്റെ കിതാബ് അവനോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവന്റെ കിതാബിലൂടെ അവനോട് പറഞ്ഞിട്ടുണ്ട്, വലാ തഖറബു സീന. അതാണ് ബയ്യിന, വ്യക്തമായ തെളിവ്, റബ്ബിന്റെ കലാം. അതിനെതിരിൽ ഏത് പിശാച് അവൻ എന്തിലേക്ക് കുറിച്ചാണ് അവനെ സ്വീകരിക്കാൻ പാടില്ല. ബയ്യിനത്തിതാണ്. അള്ളാഹുവിനോട് അവന് നാളെ ഒഴിവ് പറയാൻ കഴിയില്ല. റബ്ബ് അവന്റെ കലാം നമുക്കെതിരിൽ ഹുജ്ജത്തായി സ്ഥാപിച്ചിരിക്കുന്നു, തെളിവായി സ്ഥാപിച്ചിരിക്കുന്നു. എന്നതുപോലെയാണ് വിശ്വാസ കാര്യങ്ങളുമെല്ലാം. കിതാബിനും സുന്നത്തിനും വന്നതിനെതിരിൽ ഏത് പിശാച് എന്തെങ്കിലും മാജിക് കാണിച്ചാൽ അതിന്റെ പിന്നാലെ പോകരുത്. ഇത് എല്ലാ ശൈത്താനായി ഇബാദത്ത് ചെയ്യുന്നവർക്കും ഇങ്ങനത്തെ അത്ഭുതങ്ങൾ പറയാനുണ്ടാവും. ദർഗയിൽ പോയി ദർഗയുടെ മഹത്വം, അവിടുത്തെ കറാമത്ത് കഥകൾ, അത്ഭുത കഥകൾ, ലോകം മാറിയ കഥകൾ, കുറേ കാലം മക്കളെ കിട്ടാത്ത മക്കളെ കിട്ടിയ കഥകൾ ഇതൊക്കെ പറയുന്നവരോട് ചോദിക്കുക. ഇതേ കഥ അപ്പുറത്തുണ്ടല്ലോ, മറ്റേ കവും പറയുന്നുണ്ടല്ലോ. ആ കാവിൽ പോയി അവിടെ നേർച്ച കൊടുക്കുന്ന ആളുകൾക്ക് എത്ര കഥയുണ്ട്. അപ്പുറത്ത് ധ്യാന കേന്ദ്രത്തിൽ പോകുന്ന നസ്രാനികൾക്ക് ഇതുപോലത്തെ എത്ര കഥയുണ്ട് പറയാൻ, അതും വിശ്വസിക്കുമോ? എന്താ ഹക്കിന്റെ മാനദണ്ഡം? സത്യമാണോ കളവാണോ എന്നതിന്റെ മാനദണ്ഡം എന്ത്? അള്ളാഹുവിന്റെ കിതാബാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ്. മസീഹ ദജ്ജാലിന്റെ മുഖത്തുണ്ടവൻ കള്ളനാണ്, ഇവൻ ഇലാഹല്ല. ഇലാഹാണെങ്കിൽ സ്വന്തം മോന്ത ശരിയാക്കേണ്ടത്. അതിന് സാധിക്കാത്തവൻ എങ്ങനെ ഇലാഹാകും? അതുകൊണ്ട് നോക്കൂ, എന്നാ നോക്കൂ, എത്ര പേരവൻ പിൻപറ്റു. വ്യക്തമായ ഈ തെളിവ് കൺമുന്നിലുണ്ടായിട്ട്, കാരണം എന്താ? ജഹൽ, വിവരക്കേട്. ജനങ്ങളെ അങ്ങനെ അത്രയും അത്രയും പരിതാപകരമായ, അത്രയും നിലവാരമില്ലാത്ത അവസ്ഥയിലെത്തിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മുഅ്മിൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. എങ്കിൽ പാപം അതിന് പാപമാണെന്നതിന് വലിയ തെളിവൊന്നും അവന് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അവന്റെ കൽബിൽ അള്ളാഹു അതിനോടൊരു മോശമായ ചിന്ത, അത് തെറ്റാണെന്ന് ഉള്ള വിളിയാണ് അള്ളാഹു മുഅ്മിന്റെ കൽബിലിട്ട് കൊടുക്കും. വദാഇൻ അലാ ഖൽബി കുല്ലി മുഅ്മിനിൻ, സല്ലല്ലാഹു ഹദീസിൽ കാണാം. ഓരോ മുഅ്മിനിന്റെയും കൽബിൽ ഒരു വിളിയാളം ഉണ്ടാകും, ഹറാമിലേക്ക് കടക്കുമ്പോൾ കടക്കരുത് എന്ന് പറയാൻ. അതിനെ മറികടന്ന് പിശാചിനനുസരിച്ച് നമ്മൾ അതിലേക്ക് കൊണ്ടു പോകരുത്. നമ്മുടെ കിതാബ് മുന്നിലുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൾ മുന്നിലുണ്ട്. മുഅ്മിനാണോ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനാണോ, അള്ളാഹു ഇങ്ങനെ ഒരു വിളിയാളം കൽബിൽ വെച്ചു തരികയും ചെയ്യും. അത് വിട്ട് നമ്മൾ കടക്കരുത്. എങ്കിൽ അള്ളാഹു നമുക്ക് ഹക്കെപ്പോഴും ഹക്കായി ബോധ്യപ്പെടുത്തി തരും. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ വാസലുകളിൽ നിന്നും അവൻ വെറുക്കുന്ന കാര്യങ്ങളിൽ നിന്നും മരണം വരെ എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. اللهم اقسم لنا من خشيتك ما يحول بيننا وبين معاصيك، ومن طاعتك ما تبلغنا به جنتك، ومن اليقين ما تهون به علينا مصيبات الدنيا، ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا، واجعله الوارث منا، واجعل ثأرنا على من ظلمنا، وانصرنا على من عادانا، ولا تجعل مصيبتنا في ديننا، ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك توفنا مسلمين والحقنا بالصالحين وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك